إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودر الملك الله سبحانه وتعالى سوشيت موند جيبكنا من എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഇൻഷാല്ലാ പുതിയ ഒരു അറബി മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെ 4 മാസങ്ങൾ 12 മാസങ്ങളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കണക്കാക്കിയിട്ടുള്ളത്. അതിൽ 4 മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പവിത്രമാക്കപ്പെട്ട മാസങ്ങളാക്കി നിശ്ചയിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത ശുഹൂരി ഇന്ദല്ലാഹി 12 ശഹറ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മാസങ്ങളുടെ കണക്ക് എന്നുള്ളത് 12 മാസങ്ങളാകുന്നു. ഫി കിതാബില്ലാ യൗമ ഖലഖ സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതത്രേ വക്രതയില്ലാത്ത ചൊവ്വായ ദീൻ. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, അതിനാൽ ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യാൻ പാടില്ല. സഹോദരങ്ങളെ, പവിത്രമായ റജബ് മാസത്തിലാണ് ഇൻഷാല്ലാ നാം പ്രവേശിക്കാൻ പോകുന്നത്. ഏതൊരു മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഏതൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നാം എപ്പോഴും ഓർക്കേണ്ട കാര്യം, അതിലേറ്റവും പ്രധാനപ്പെട്ടത്, വർഷങ്ങളും മാസങ്ങളും ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ആകാശഭൂമികൾ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് അതിൻ്റെ പാതയിലേക്ക് ഇങ്ങനെ നീങ്ങുമ്പോൾ രാവും പകലും മാറി മാറി വരുമ്പോൾ സഹോദരങ്ങളെ, അതെല്ലാം നമ്മോട് പറയുന്നത് നമ്മുടെ ആയുസ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വർഷത്തിൽ നിന്നും അടുത്ത വർഷത്തിലേക്ക് നാം പിന്നിടുമ്പോൾ, ഒരു ദിവസത്തിൽ നിന്നും മറ്റൊരു ദിവസത്തിലേക്ക് നാം പിന്നിടുമ്പോൾ, ഒരു രാവ് നാം കണ്ട് പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നത് നാം കാണുമ്പോൾ സഹോദരങ്ങളെ, അറിയുക നമ്മുടെ ആയുസ്സിൽ നിന്നും അത്രയും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതെപ്പോഴും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തോടു കൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏൽപ്പിച്ച, അവനോട് കൽപ്പിച്ചിട്ടുള്ള ഇബാദത്തുകൾ ചെയ്യുന്നതിൽ അവൻ വീഴ്ച വരുത്തുന്നതാണോ? നാളെ ചെയ്യാം പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കുറവ് വരുത്തുന്നവനാണോ എന്ന് ഓരോരുത്തരും ഇത്തരം വേളകളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു മാസവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആദ്യമായി സഹോദരങ്ങളെ ഇത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി, ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി എന്തെങ്കിലും നമ്മോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, ഈ മാസങ്ങളിൽ പവിത്രമായ ഈ മാസങ്ങളിൽ പ്രത്യേകമായി അല്ലാഹു പറയുന്നു, ഫലാ തദ്രിമു ഫീഹി അൻഫുസക്കും, നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയുകയാണ്. എന്താണ് ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി, ഒരു മുസ്ലിം തന്നോട് തന്നെ അക്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുവൻ തന്നോട് അക്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തിന്മകൾ പ്രവർത്തിക്കുകയും അങ്ങനെ അവന്റെ ശരീരത്തിനെ ശിക്ഷക്ക് പാത്രമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതെ, തിന്മകൾ ചെയ്യുക എന്നുള്ളത് ഒരുവൻ തന്റെ ശരീരത്തിനോടാണ് അക്രമം ചെയ്യുന്നത്. ഒരുവൻ തിന്മ ചെയ്യുക എന്നുള്ളത് കൊണ്ട് അതിലാദ്യമായി അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് അവൻ തന്നെയാണ്. അതുകൊണ്ട് തിന്മകൾ ചെയ്യുന്ന ഓരോ ആളുകളും സ്വന്തത്തോട് അക്രമം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മോട് പറയുന്നു, നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യരുത്. ഇനി മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയ മാസങ്ങളിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയ സ്ഥലങ്ങളിലുമെല്ലാം വെച്ച് തിന്മകൾ ചെയ്യുക എന്നുള്ളത് മറ്റ് സ്ഥലങ്ങളിൽ ചെയ്യുന്ന, മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന, മറ്റു സമയങ്ങളിൽ ചെയ്യുന്ന തിന്മകളെക്കാൾ ഗുരുതരമായിരിക്കും. മസ്ജിദിൽ വെച്ച് ഒരാൾ മോഷ്ടിക്കുക എന്നുള്ളത് അത് മസ്ജിദിന് പുറത്തുനിന്ന് മോഷ്ടിക്കുന്നതിനേക്കാൾ ഗുരുതരമായ പാപമായിരിക്കും. മസ്ജിദിൽ വെച്ച് ഒരാൾ ഹറാമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് മസ്ജിദിന്റെ പുറത്തുനിന്ന് ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായിരിക്കും. മക്കത്തോ മദീനത്തോ വെച്ച് ഒരാൾ ഒരു തിന്മ ചെയ്യുക എന്നുള്ളത് അതല്ലാത്ത സ്ഥലങ്ങളിൽ തിന്മ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായിരിക്കും. അതുപോലെ തന്നെ അള്ളാഹു പവിത്രമാക്കി നിശ്ചയിച്ച മാസങ്ങളിലും ദിവസങ്ങളിലും തിന്മകൾ ചെയ്യുക എന്നുള്ളത് മറ്റ് മാസങ്ങളിൽ തിന്മ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായിരിക്കും. മഹാനായ തബഈ ഖതാദ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഇന്ന ദുൽമ ഫീ അഷ്ഹുറിൽ ഹുറും അഅ്ളമു ഖതീഅതൻ വ വിസ്റൻ മിന ദുൽമി ഫീ മാ സിവാ. പവിത്ര മാസങ്ങളിൽ തിന്മകൾ പ്രവർത്തിക്കുക എന്നുള്ളത് മറ്റു മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായിരിക്കും. അതിനാൽ രണ്ടാമതായി സഹോദരങ്ങളെ, നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുക, തിന്മകൾ എല്ലാ മാസങ്ങളിലും നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ മാസങ്ങളിൽ പ്രത്യേകം കരുതിയിരിക്കുക, ഈ മാസങ്ങളിൽ നമ്മൾ സംഭവിക്കുന്ന തിന്മകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അതിനുള്ള ശിക്ഷ കൂടുതലായിരിക്കും. അള്ളാഹു പവിത്രമാക്കി ഒരു മാസത്തെ നിശ്ചയിക്കുകയും ആ മാസത്തിൽ നമ്മൾ തിന്മകൾ ചെയ്യുകയും ചെയ്താൽ അതിൽ നമുക്ക് ലഭിക്കുന്ന ശിക്ഷ മറ്റുള്ള മാസത്തേക്കാൾ ഗൗരവമായിരിക്കും. മക്കത്ത് പോയ ഒരാൾ എങ്ങനെ ബഹുമാനിക്കുന്നുവോ ആ സ്ഥലത്തെയും, മസ്ജിദിൽ കയറിയ ഒരാൾ എങ്ങനെ ബഹുമാനിക്കുന്നുവോ ആ സ്ഥലത്തെയും, അതുപോലെ ഈ മാസത്തെയും നമ്മൾ ബഹുമാനിക്കുക. ഇതിൽ തിന്മകൾ ചെയ്യാതിരിക്കുക, തിന്മകളിൽ നിന്ന് വേഗം വിട്ടു നിൽക്കുക, തൗബ ചെയ്യുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇതാണ് രണ്ടാമതായി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായി സഹോദരങ്ങളെ, ഈ മാസങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രത്യേകമായി എന്തെങ്കിലും ഇബാദത്തുകൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ടോ, പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു മുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മാസത്തിന് ശ്രേഷ്ഠത പുതുവിൽ പറഞ്ഞു എന്നുള്ളതിനാൽ, ഒരു മാസം പവിത്ര മാസമാണ് എന്ന് പറഞ്ഞതിനാൽ നമുക്ക് ആ മാസത്തിൽ തോന്നിയതുപോലെ ചെയ്യാൻ സാധിക്കുകയില്ല. ആ മാസത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കണ്ടുപിടിച്ച് എന്തെങ്കിലും ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുകയില്ല. മറിച്ച് ആ മാസം പവിത്രമാണെന്ന് പഠിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ മാസത്തിൽ ഇത് പവിത്ര മാസത്തിൽപ്പെട്ട നാലെണ്ണത്തിൽ ഒന്നാണെന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്തെങ്കിലും നമുക്ക് ആ മാസത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അതല്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ ആ മാസത്തിൽ എന്തെങ്കിലും ഇബാദത്തുകൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, അതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. സമൂഹത്തിൽ വളരെയധികം മാരക രോഗത്തെക്കാൾ അധികരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ആളുകൾ അതിനെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടേയിരിക്കുന്നു. ബിദ്അത്തിന്റെ ഗൗരവം തീരെ മനസ്സിലാക്കുന്നില്ല. ആളുകൾ ധരിക്കുന്നത് നല്ലതല്ലേ ചെയ്യുന്നുള്ളൂ, നല്ല കാര്യമല്ലേ, മസ്ജിദിലിരുന്ന് കുറച്ച് ആളുകൾ കൂടെ ദിക്റ് ചൊല്ലുന്നു, അതിലെന്താണ് ഇത്ര തെറ്റ്? ഒരു ദിവസം ഒരു പ്രത്യേകമായി നിശ്ചയിച്ചൊരു നോമ്പ് ഒരാൾ എടുക്കുന്നു, അതിലെന്താണ് ഇത്ര തെറ്റ്? നമ്മളെല്ലാവരും കൂടിയിരുന്നു ഒരു ഖത്തം ദുആ നടത്തുന്നു, അതിലൊക്കെ എന്താണ് ഇത്ര തെറ്റ് പറയാൻ? സമൂഹത്തിൽ ഒരുപാട് തിന്മകളും മ്ലേച്ഛതകളും ഇങ്ങനെ നടന്നാടുന്ന സമയത്ത് മുസ്ലിം സമുദായത്തിനെതിരെ ഫാസിസ്റ്റ് ശക്തികളും അതുപോലെയുള്ള മുസ്ലിമുകളുടെ അക്രമം, മുസ്ലിങ്ങളെ നശിപ്പിക്കണം ഉദ്ദേശിക്കുന്ന പാർട്ടികളും ആളുകളും എല്ലാം ഒരുമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റൊന്നും പറയാനില്ലേ? ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ പറയുകയും മുസ്ലിമുകളെ ഭിന്നിപ്പിക്കുകയും ചെയ്യുകയാണോ എന്ന് അവർ ചോദിക്കുകയാണ്. സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തുകളെ കുറിച്ച് പറഞ്ഞ കടുത്ത താക്കീതുകൾ മനസ്സിലാക്കാത്ത, വിവരമില്ലാത്ത ആളുകളാണ് ഇത് പറയുന്നത്. സഹോദരങ്ങൾ, അത് ശരിയല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഖുത്ബയിലും മിമ്പറിൽ കയറിയാൽ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ വളരെ
ഖാക്കീനോടുകൂടി ഒരു സൈന്യാധിപൻ സേനകൾക്ക് ഉപദേശം കൊടുക്കുന്നത് പോലെ അവിടുന്ന് പറയുന്ന കാര്യമാണ്.
وأحسن الحديث حديث محمد صلى الله عليه وسلم എന്ന് പറഞ്ഞു അവിടുന്ന് പറയുന്നു എല്ലാ ബിദ്അത്തുകളും വഇന്ന കുല്ല മുഹ്ദസത്തൻ ബിദ്അ പുതുതായി ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ബിദ്അത്താണ് വകുല്ല ബിദ്അത്തിൻ ളലാല അങ്ങനെ ഉണ്ടാക്കുന്ന പുതിയ കാര്യങ്ങളെല്ലാം തന്നെ അത് വഴികേടിലുമാണ് നരകത്തിലേക്ക് പോകുന്ന വഴിയിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ എത്ര കൃത്യമായി നമ്മോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദു ആരെങ്കിലും ഈ ദീനിലില്ലാത്ത ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടുന്നതായിരിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അവിടുന്ന് വീണ്ടും പറഞ്ഞു മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദു എന്റെ കൽപ്പന ഇല്ലാത്ത എന്തെങ്കിലും ഒരു അമൽ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് തള്ളപ്പെടുന്നതായിരിക്കും. സഹോദരങ്ങൾ എത്ര ഗൗരവത്തോടുകൂടിയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് നമുക്ക് സഹാബികളുടെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ മസ്ജിദിലേക്ക് വന്ന സമയത്ത് ഒരു പറ്റം ആളുകൾ ഇങ്ങനെ കൂടിയിരുന്ന് സംസാരിച്ച് കൂടിയിരുന്ന് ദിക്റ് കഴിച്ചിട്ടുകയാണ്. അതിലൊരു നായകനുണ്ട്, അതിലൊരു അയാൾ അതിനെ നയിക്കുന്ന ഒരാളുണ്ട്. അയാൾ മറ്റുള്ള അണികളോട് പറയുകയാണ് നിങ്ങൾ 100 തവണ തസ്ബീഹ് ചൊല്ലുക. അങ്ങനെ എല്ലാവരും കല്ലെടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുകയാണ്. പിന്നീട് പറയുന്നു കബീറു മിഅഹ് നിങ്ങൾ എല്ലാവരും തക്ബീർ ചൊല്ലുക. അങ്ങനെ 100 തവണ തക്ബീർ ചൊല്ലുകയാണ്. അങ്ങനെ അവർ പ്രത്യേകം എണ്ണം നിശ്ചയിച്ച് പ്രത്യേകം സദസ്സുകൾ നിശ്ചയിച്ച് അങ്ങനെ ദിക്റുകൾ ചൊല്ലുമ്പോൾ മനസ്സിലാക്കിയ ഈ ഉമ്മത്തിലെ ഏറ്റവും വിവരമുള്ള പണ്ഡിതനായ അദ്ദേഹം അവരോട് പറഞ്ഞിട്ടുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തായിട്ട് അവിടുത്തെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല, അവിടുത്തെ പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ ദീനിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുണ്ടാക്കുകയാണോ? ഇത് നാശത്തിലേക്കുള്ള വഴിയാണ് എന്ന് അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന ആള് ഈ കൂടിയിരുന്ന ആളുകൾ അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. എക്കാലത്തിലും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവർ പറയുന്നത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനോട് ഓ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ഞങ്ങൾ ഇതുകൊണ്ട് ഖൈറല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ഖൈറാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ എന്തെങ്കിലും ഒരു കുഴപ്പത്തിനല്ല, എന്തെങ്കിലും ഒരു പ്രയാസത്തിനല്ല, മറിച്ച് ഖൈറാണ്. നല്ല ഇബാദത്ത് എടുക്കുകയല്ലേ, മസ്ജിദിലാണ് ഇരിക്കുന്നത്, തക്ബീർ അല്ലേ ചൊല്ലുന്നത് എന്നുള്ള ഉദ്ദേശത്തിൽ അവർ ചോദിച്ചു. ഞങ്ങൾ ഖൈറല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ലല്ലോ എന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് മറുപടി പറയുന്നത് എത്ര എത്ര ആളുകളാണ് ഖൈർ ഉദ്ദേശിക്കുകയും അവർക്കത് നേടാൻ സാധിക്കുകയും ചെയ്യാത്തത്. സഹോദരങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരാളുടെ നീയത്ത് നന്നായി, നല്ല ഖൈർ ഉദ്ദേശിച്ചു എന്നുള്ളത് കൊണ്ട് അയാളുടെ ഇബാദത്ത് ശരിയാവുകയില്ല. മറിച്ച് രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചാൽ മാത്രമാണ് ഏതൊരു ഇബാദത്തും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന് അൽ ഇഖ്ലാസ്, നമ്മൾ കൃത്യമായി നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെക്കേണ്ട കാര്യമാണ്. ഒന്ന് അൽ ഇഖ്ലാസ്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഇബാദത്തായിരിക്കണം, മറ്റൊരാളെയും അത് ഉദ്ദേശിക്കാൻ പാടില്ല. അത് വലിയ ശിർക്കിൽ നിന്നും മുക്തമായിരിക്കണം. അതുപോലെ ചെറിയ ശിർക്കിൽ നിന്നും മുക്തമായിരിക്കണം. ഒരാളെ കാണിക്കാൻ വേണ്ടിയല്ല, ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നതല്ല, ഒരാളും ഇത് കാണേണ്ടതില്ല. അള്ളാഹുവിന് മാത്രമായി ഞാൻ ചെയ്യുന്ന നിസ്കാരം, അള്ളാഹുവിന് മാത്രമായി ഞാൻ ചെയ്യുന്ന നോമ്പ്, അള്ളാഹുവിന് വേണ്ടി മാത്രമായി ഞാൻ ചെയ്യുന്ന സദഖ, ഇതാണ് ഒന്നാമത്തെ കാര്യം. അൽ ഇഖ്ലാസ് ഇത് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ടുള്ള കാര്യം സഹോദരങ്ങളെ, അൽ ഇത്തിബാ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക അതിലുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ മാതൃകയില്ലാതെ കേവലം ഇഖ്ലാസോടുകൂടി ചെയ്തത് കൊണ്ട് കാര്യമില്ല. ഇത്തിബാ ഉണ്ടാകണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിരിക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് അത് കാണിച്ചു തന്നിരിക്കണം. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള പ്രവൃത്തി സഹാബികൾ ചെയ്തപ്പോൾ അത് അംഗീകരിച്ചു തന്നിരിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കാത്ത അമലുകൾ സഹോദരങ്ങളെ അത് അള്ളാഹു സ്വീകരിക്കുന്നില്ല, സ്വീകരിക്കുകയില്ല. അത് നമ്മൾ എപ്പോഴും പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെപ്പോഴും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അവസാനത്തിൽ നമ്മൾ പാരായണം ചെയ്യാറുണ്ട് മൻ കാന യർജു ലിഖാ റബ്ബി ഫലിയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബി അഹദ. ആർക്കെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഫലിയഅമൽ അമലൻ സാലിഹൻ, ഒന്നാമത്തെ കാര്യം അമൽ സാലിഹ് പ്രവർത്തിക്കണം. ർക്കാൻ പാടില്ല, ഇവിടെ റബ്ബിനുള്ള ഇബാദത്തിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്ന്
ഷിർക്കാണ്. ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പറഞ്ഞതാണ് ഫല്യഅമൽ അമലൻ സാലിഹൻ, അമൽ സാലിഹൻ പ്രവർത്തിക്കണം. മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അമൽ സാലിഹ് എന്ന് പറയുന്നത് മാ യുവാഫിഖു ലിസുന്നതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുന്നത്തിനോട് യോജിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കണം, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളില്ലാത്ത ഒരു പ്രവർത്തനങ്ങളും സ്വീകരിക്കുകയില്ല. സഹോദരങ്ങളെ, ഇതൊരു അടിസ്ഥാനമായി പഠിക്കേണ്ട വിഷയമാണ്. നമ്മുടെ വീടിനെ കെട്ടിടമുണ്ടാക്കുമ്പോൾ ഒരു തറയ്ക്ക് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നുവോ അതുപോലെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഒരു അടിസ്ഥാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ വേറെ അവർ പ്രത്യേകം പഠിക്കേണ്ടതില്ല. നബിദിനം വരുമ്പോ എന്താ ഇത് എന്തായിപ്പോയത് എന്നവൻ ആശ്ചര്യപ്പെടുകയില്ല. റജബ് മാസത്തിൽ ബറാഅത്ത് നോമ്പെടുക്കുമ്പോ എന്തേ ഒരു നോമ്പ് പറ്റാത്തത് എന്നവൻ ആശ്ചര്യപ്പെടുകയില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹത്തിന്റെ നോമ്പുകളോ വിഗ്രഹത്തിന്റെ നിസ്കാരങ്ങളോ വരുമ്പോൾ അവനൊരു അത്ഭുതം ഉണ്ടാക്കുകയില്ല. ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് അവൻ പേടിച്ചു പോവുകയില്ല, അവൻ പതറിപ്പോവുകയില്ല. മറിച്ച് അവൻ ഈ ഒരു അടിസ്ഥാനം നന്നാക്കിയിട്ടുണ്ട്. പിന്നീട് അതിന് മുകളിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും ആ അടിസ്ഥാനത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനത് പഠിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ റജബ് മാസത്തിൽ നമ്മൾ പ്രത്യേകമായി കണ്ടുവരുന്ന നാട്ടിൽ വരുന്ന ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഒന്നാമതായി, ഈ മാസത്തിൽ ചില ആളുകൾ അതിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നത് കാണാൻ സാധിക്കും. ഒന്നുകിൽ അവർ അതിന്റെ റജബ് മാസത്തിന്റെ ആദ്യത്തെ ദിവസത്തിലായിരിക്കും നോമ്പെടുക്കുക. മറ്റു ചിലർ ആദ്യത്തെ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയോ ഒക്കെ പ്രത്യേകമായി കൂലി കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ നോമ്പെടുക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും റജബ് മാസത്തിൽ പ്രത്യേകമായി അങ്ങനൊരു നോമ്പുണ്ട് എന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല. അവിടുന്ന് ഒരിക്കലും അത് നോമ്പെടുത്ത് നമുക്ക് കാണിച്ചു തന്നിട്ട് സഹാബികൾ നമ്മോട് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് നമ്മോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസും ഇല്ല. അവിടുന്ന് നമ്മോട് പിൻപറ്റാൻ പറഞ്ഞ ഖുലഫാഉർ-റാശിദീങ്ങളിൽ ആരും തന്നെ അങ്ങനൊരു നോമ്പെടുത്തിട്ടില്ല. നമ്മൾ ഏറെ ബഹുമാനിക്കുന്ന നാല് മദ്ഹബിന്റെ ഇമാമുമാരെ ആരും തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിലോ സംസാരങ്ങളിലോ നമുക്ക് ഇങ്ങനെ ഒരു നോമ്പിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ മുൻഗാമികൾ ചെയ്തതായി പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെ ഈ നോമ്പിനെ കുറിച്ച് സഹോദരങ്ങളെ, പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ അത് പിൽക്കാലത്ത് ഉണ്ടാക്കിയ ഒരു വിദഗ്ധാണ് പുത്തനാചാരമാണ് എന്ന് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ. അദ്ദേഹം ഒരു ചെറിയൊരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. ആ കിതാബിന്റെ പേരെന്താണ്? തബീറുൽ അജദ് ബിമാ വറദ ഫീ ഫളി റജബ്. റജബിന്റെ ഫളുമായി ബന്ധപ്പെട്ട്, ശ്രേഷ്ഠതുമായി ബന്ധപ്പെട്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തൽ എന്നാണ് ആ ലേഖനത്തിന്റെ പേര് തന്നെ. ആ കിതാബിന്റെ പേര് തന്നെ അതാണ്. ആ കിതാബിൽ അദ്ദേഹം പറയുന്നു, ലം യരിദ് ഫീ ഫളി ശഹ്രി റജബിൻ, റജബ് മാസത്തിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് ശ്രേഷ്ഠതമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. വലാ ഫീ സിയാമിഹി, ആ മാസത്തിൽ പ്രത്യേകമായി നോമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. വലാ ഫീ സിയാമി ശൈഇൻ അയ്യ ശൈഇൻ മിൻഹു മുഅയ്യൻ, അതിലത്തെ ഏതെങ്കിലും പ്രത്യേക ദിവസം അല്ലെങ്കിൽ ആ മാസത്തിൽ മുഴുവൻ നോമ്പെടുക്കുക, ഇത് രണ്ടും വന്നിട്ടില്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൽ മഖ്സൂസത്തിൽ ഫീഹി, അതിൽ ഒരു പ്രത്യേക രാത്രി ഏതെങ്കിലും തരത്തിൽ നിസ്കരിക്കുക എന്നുള്ള വിഷയവുമായി വന്നിട്ടില്ല. ഹദീസും സഹീഹും, സഹീഹായ ഹദീസ് വന്നിട്ടില്ല എന്നുള്ളത്. സഹീഹായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മളാരും ഈ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പുതിയൊരു തത്വമല്ല. മുൻഗാമികളായ പണ്ഡിതന്മാർ പറയുന്നത് കാണുക, ഹദീസ് സഹീഹായി വന്നിട്ടില്ല എങ്കിൽ അമൽ ചെയ്യാൻ പറ്റുകയില്ല എന്നാണ്. സഹോദരങ്ങളെ, ആ മാസത്തിൽ വന്ന നോമ്പിനെ കുറിച്ച് അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. ആ മാസത്തിൽ പ്രത്യേകമായി ഒരു സുന്നത്ത് നോമ്പില്ല, ഒരു ബറാഅത്ത് നോമ്പില്ല, അല്ലെങ്കിൽ അതേ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രത്യേക നോമ്പില്ല. ഞങ്ങൾ നോമ്പെടുക്കുകയല്ലേ, എത്രത് കൊണ്ട് കൂലി കിട്ടാതിരിക്കുമോ എന്നൊക്കെയാണ് ചില സാധുക്കൾ ചോദിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കുക, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്താണ് ഈ റജബ് മാസത്തിൽ നോമ്പെടുത്ത ആളുകളോട് കാണിച്ച നിലപാടെന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുകയാണ്, അദ്ദേഹത്തെ കണ്ട ആളുകൾ പറയുന്നു, ഞാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിരിക്കുന്നു, യദ്രിബു അഖുഫ റിജാലി ഫീ സൗമി റജബ്, അദ്ദേഹം റജബ് മാസത്തിൽ നോമ്പെടുത്ത ആളുകളുടെ കൈക്ക് പിടിച്ചിട്ട് അദ്ദേഹം ഹത്തായ ദഊനഹ ഫി ത്വഅം, ഭക്ഷണത്തിൽ അദ്ദേഹം വെക്കുമായിരുന്നു എന്നാണ്. എന്നിട്ട് പറയും, വയഖൂൽ കുലു ഫഇന്നമാ ഹുവ ശഹ്വൻ കാന യുഅദ്ദിബു അഹ്ലുൽ ജാഹിലിയ, നിങ്ങൾ ഭക്ഷിക്ക്, ഇത് ജാഹിലിയത്തിൽ ആളുകൾ നോമ്പെടുത്തിരുന്ന മാസമാണ്, നോമ്പെടുക്കരുത്, ഭക്ഷിക്ക്. ആരാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ധാരാളം ദീന ചരിത്രങ്ങളൊക്കെ വായിച്ച് ആവേശം കൊള്ളുന്ന ആളുകളാണ് നാം. മനസ്സിലാക്കി മനസ്സിലാക്കുക. ഉമർ റളിയല്ലാഹു അൻഹു സുന്നത്തിന്റെ വിഷയത്തിലും അതീവ ജാഗ്രത കാണിച്ചാളാണ്. അദ്ദേഹത്തിന് അതൊരു നോമ്പല്ലേ എന്ന് അറിയാൻ കിട്ടല്ല. എന്തിനാണ് അദ്ദേഹം ആ നോമ്പെടുക്കുന്ന ആളുകൾ അതിൽ നിന്നും തടഞ്ഞിട്ടുള്ളത്? സഹോദരങ്ങള്, ബിദ്അത്ത് പ്രവർത്തിക്കുക വഴി ഒരാൾക്കും അള്ളാഹുവിനെ കടുക്കാൻ സാധിക്കുകയില്ല. ബിദ്അത്ത് പ്രവർത്തിക്കുക വഴി ഒരുവൻ തന്റെ റബ്ബിൽ നിന്നും അകലുകയാണ് ചെയ്യുക. ഒരിക്കലും തന്നെ ബിദ്അത്ത് ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് റബ്ബത് സ്വീകരിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റബ്ബോടെ പറഞ്ഞയച്ചിട്ടുള്ളത് അടിമകളെ എങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നുകൂടി പഠിപ്പിക്കാനാണ്. അതല്ലാതെ റസൂൽ വന്നിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും ജനങ്ങളെ നിങ്ങൾ തോന്നിയതുപോലെ ചെയ്യൂ എന്ന് പറഞ്ഞ് മൊത്തത്തിൽ പറഞ്ഞിട്ട് പോയതല്ല. അവിടുന്ന് ചെറിയ ദിക്റുകളൊന്നും നമ്മളെ പഠിപ്പിച്ചു. ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ എങ്ങനെ, പുറത്തേക്ക് വന്നാൽ എങ്ങനെ, ഉറങ്ങുമ്പോൾ എങ്ങനെ, ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ, ശേഷം എങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവരുടെ ദിക്റുകൾ കൃത്യമായി പഠിപ്പിച്ചു തന്നു. സഹാബികൾ പറയുന്നത് കാണാൻ സാധിക്കും. ആകാശത്തിൽ പറവ ഓട്ടങ്ങൾ ഇട്ട് പറക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പോലും എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അത് അറിയിക്കാതിരുന്നിട്ടില്ല. അവിടെ നമുക്ക് മലമൂത്ര വിസർജ്യങ്ങളുടെ അതിന്റെ മര്യാദകൾ പോലും നമ്മെ പഠിപ്പിക്കുകയുണ്ടായി എന്ന് സഹാബികൾ പറയുകയാണ്. അതുകൊണ്ട് സഹോദരൻ, റസൂൽ മറന്നതല്ല, റസൂലിന് വിട്ടുപോയതല്ല, റസൂലിനെ അറിയാത്തല്ല. അതുകൊണ്ട് നമുക്ക് ചോദിക്കാനുള്ളത് ഇത്തരം നോമ്പുകളുണ്ടെന്ന് പറയുന്ന ആളുകളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിയുമായിരുന്നില്ലേ? അറിയില്ല എന്നാണ് അവരുടെ ഉത്തരമെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാനുള്ള, റസൂലിനേക്കാളും വലിയ എരിവുള്ള ആളുകളാണോ നിങ്ങൾ? ഖുർആനും സുന്നത്തിലും റസൂലിനേക്കാളും അവബോധമുള്ള ആളുകളാണോ നിങ്ങൾ എന്നുള്ളതാണ്. ഇനി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം എന്നാണ് അവർ ഉത്തരം പറയുന്നതെങ്കിൽ അറിയാമായിരുന്ന ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചിട്ടില്ലേ എന്ന് അവരോട് ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ഉത്തരം ഉണ്ടാകുകയില്ല. പിന്നീട് അവർ കൊണ്ടുവരുന്നത് ഒരുപാട് ഹദീസുകളായിരിക്കും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടങ്ങളിലാൽ പലരും ചോദിക്കും, ഉസ്താദ് ഇങ്ങനെയൊക്കെയുള്ള ഹദീസുകളൊക്കെ കാണുന്നുണ്ടല്ലോ, റജൽ മാസത്തിന് നോമ്പിൽ അങ്ങനെയുണ്ട്, ആ മാസത്തിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ റജലിനെ കുറിച്ച് ആദ്യം അറിയിച്ചു കഴിഞ്ഞാൽ അത് സ്വർഗമുണ്ട്, ധാരാളം ഹദീസുകളാണ്. സഹോദരങ്ങളെ, അതൊന്നും യഥാർത്ഥത്തിൽ ഹദീസ് എന്ന് പറയാൻ പോലും കൊള്ളാത്ത മൗദൂഉായ കെട്ടിച്ചമച്ചിട്ടുള്ള ബാറോലകൾ മാത്രമാണ്. അതിൽ ചിലത് ഹദീസ് എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പേര് പറയും, എങ്ങനെയുള്ള ഹദീസ്, വളരെ കടുത്ത ദുർബലതയുള്ള ഹദീസുകൾ, ഒന്നുകിൽ കടുത്ത ദുർബലയുള്ള ഹദീസുകൾ, അല്ലെങ്കിൽ വെറും വാറോലകൾ എന്ന് പേര് എന്തെങ്കിലും എഴുതിക്കൊണ്ട് അള്ളാഹു റസൂൽ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടും പ്രചരിക്കുന്ന കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ആളുകൾ ഇതിന്റെ അഡ്രസ് അറിയാതെ ആരാണ് ഇത് എഴുതിയത്, റസൂൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും നോക്കാതെ ഇതിൽ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഒക്കെ നോമ്പല്ലേ, ആരെങ്കിലും ഒക്കെ എടുത്താൽ എനിക്കും കൂലി കിട്ടുകയില്ലേ എന്നൊക്കെ ധരിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, വിദഗ്ധനാണ് നമ്മൾ, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മെസ്സേജ് അയക്കുന്നതെങ്കിൽ, നമ്മൾ മുഖേനയാണ് ആരെങ്കിലും ഈ ഒരു വിദഗ്ധ ചെയ്യുന്നതെങ്കിൽ നമുക്കും ആ വിദഗ്ധത്തിൽ നിന്നും ഒരു ഓഹരി ലഭിക്കും അതിന്റെ ശിക്ഷയായിട്ട്. അതുകൊണ്ട് കരുതിയിരിക്കുക, സോഷ്യൽ മീഡിയയിൽ ദീനായിട്ട് നമ്മൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ ദീനാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണോ, നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണോ, ഉത്തമ നൂറ്റാണ്ടിൽ പ്രവർത്തിക്കപ്പെട്ട എന്തെങ്കിലും അമലാണോ, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പ്രചരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ ദീനാണെന്ന് തോന്നുന്ന, നോമ്പാണെന്ന് തോന്നുന്ന, നിസ്കാരമാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ പ്രചരിപ്പിക്കാൻ പറ്റുകയില്ല. രണ്ടാമതായി സഹോദരങ്ങളെ, ഈ മാസത്തിൽ ആളുകൾ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമുണ്ട്, റദായി നിസ്കാരം എന്ന് പറയും. സലാത്തു റദായി, ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് ഈ നിസ്കാരം. ഈ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം ലഭിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ ഈ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പുതിയ നൂറ്റാണ്ടിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുകളല്ല, മഹാനായ ഇമാമു നവവി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് ഈ സലാത്തു റദായിനെ കുറിച്ച്. അദ്ദേഹം പറയുന്നു, അസ്സലാത്തുൽ മഅറൂഫ ബി സലാത്തു റദായി, സലാത്തു റദായി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ഈ നിസ്കാരം, വഹിയ തിൽത അശ്ര റക്അ, അത് 12 റക്അത്താണ്. തുസല്ല ബൈനൽ മഗ്രിബി വൽ ഇശ, അത് മഗ്രിബിന്റെയും ഇഷായിന്റെയും ഇടയിൽ നിസ്കരിക്കുന്നു. ലൈലത്ത് അവ്വൽ ജുമഅത്തിൻ ഫി റജബ്, റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയാണ് അത് നിസ്കരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു വിദഗ്ധായ നിസ്കാരത്തെ കുറിച്ചും കൂടി ഇവിടെ പറയുന്നു, വസലാത്തു ലൈലത്തിൻ നിസ്ഫി ശഅബാൻ മിഅത്ത റക്അ, അതുപോലെ ശഅബാൻ പകുതി, ശഅബാൻ 15-ന്റെ അന്ന് നിസ്കരിക്കുന്ന 100 റക്അത്ത് നിസ്കാരം. ഇത് രണ്ടും പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, വഹാതാനി സലാതാനി ബിദ്അതാനി വമുൻകറതാനി വഖബീഹതാനി, ഈ രണ്ട് നിസ്കാരങ്ങളും അത് ബിദ്അത്തുകളാണ്. ആരാണ് പറയുന്നത്? ഇമാമു നവവി റഹിമഹുല്ലാ നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. ബിദ്അത്താൻ വഖബീറത്ത് വമുൻകറതാൻ, വളരെ മുൻകറായ, വിരോധിക്കപ്പെടേണ്ടതായ കാര്യങ്ങളാണ്. ഖബീഹതാൻ, വളരെ മ്ലേച്ഛമായ കാര്യമാണ്. നമ്മളിപ്പോ പറയുന്ന ആരെങ്കിലും പറയുന്നത് നമ്മൾ പറഞ്ഞാൽ നിസ്കാരത്തെ കുറിച്ചാണ് കുറ്റം പറയുന്നത്, നോമ്പെടുത്തതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. സഹോദരങ്ങളെ, മഹാനായ ഇമാമു നവവി റഹിമഹുള്ള പറയുന്നത് കേൾക്കുക, ഇത് തബീഹത്താണ്, വളരെ മോശമായ കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന അടുത്ത പോയിന്റ് കൂടി നമ്മൾ വളരെയധികം സാഹചര്യം കേൾക്കുക. അദ്ദേഹം പറയുന്നു, എന്ന കിതാബിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖപ്പെടുത്തി വന്നിട്ടുള്ളത് നമ്മെ വഞ്ചിതരാക്കി കളയേണ്ടതില്ല. ഇമാം ഗസ്സാലി റഹിമഹുള്ളയുടെ കിതാബാണ് ഇഹ്യാ ഉലുമുദ്ദീൻ. അദ്ദേഹം അതിനുശേഷം വലിയൊരു അസ്ലി പഠിപ്പിക്കുകയാണ്. എന്താണ് ആ അസ്ൽ? ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ കിതാബിൽ കണ്ടു, ഏതെങ്കിലും ഒരു പണ്ഡിതൻ എഴുതി വെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ദീനിൽ തെളിവാകുകയില്ല. അദ്ദേഹം പറയുന്നു, പണ്ഡിതന്മാരിൽപ്പെട്ട ചില ആളുകൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായം, ചില ശുഭഹത്തുകൾ, വ്യക്തതയില്ലായ്മ ഉണ്ടാകുകയും അങ്ങനെ അവർ ഇത് നല്ലതാണ്, മുസ്തഹബ്ബാണ് എന്ന പേരിൽ അവർ ചിലതൊക്കെ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അക്കൂട്ടൻ ഈ വിഷയത്തിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നു, വഖദ് സന്നഫ ശൈഖുൽ ഇമാം അബൂ മുഹമ്മദ് അബ്ദുറഹ്മാൻ ബിൻ ഇസ്മാഇൽ അൽമഖ്ദിസി കിതാബൻ നഫീസൻ ഫീ ഇബ്ത്വാലിഹിമ ഫഅഹ്സന ഫീഹി വഅജാദ റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുകയാണ്, ശൈഖുൽ ഇമാം അബൂ മുഹമ്മദ് അബ്ദുറഹ്മാൻ ബിൻ ഇസ്മാഇൽ അൽമഖ്ദിസി ഈ വിഷയത്തിൽ നല്ലൊരു കിതാബ് എഴുതുകയും ഈ പറഞ്ഞതെല്ലാം ബാത്തിലാണ്, ഇതൊന്നും ശരിയല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ വാട്സപ്പിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഈ മെസ്സേജുകളൊക്കെ ഇങ്ങനെ ഏതെങ്കിലും പണ്ഡിതന്മാർക്ക് ഹദീസ് കിട്ടാതെ സംഭവിച്ചു പോയ എന്തെങ്കിലും തെറ്റാണ്. അപ്പൊ നമ്മൾ അതിനെ എതിർക്കുമ്പോൾ ആളുകൾ പറയും, നമ്മൾ പണ്ഡിതന്മാരെ എതിർക്കുകയാണോ, മഹാന്മാർ പറഞ്ഞതിനെ എതിർക്കുകയാണോ, അതിനേക്കാൾ വലിയ വിവരമാണോ നിങ്ങൾക്ക് എന്ന് നമ്മോട് തിരിച്ചു ചോദിക്കുന്നു. നമുക്ക് നമ്മുടേതായിട്ടൊന്നും പറയാനില്ല. മുൻഗാമികളായ മറ്റു മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്ക് തന്നെ മറുപടി കൊടുത്തതേ നമുക്ക് പറയാനുള്ളൂ. ഇമാം നവവി റഹിമഹുല്ലാഹ് എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഈ നിസ്കാരത്തെ കുറിച്ച്. ഒരു നിസ്കാരത്തെ കുറിച്ചല്ലേ നൂറ് റക്അത്ത് നിസ്കരിക്കുന്ന ശഅബാൻ 15 നിസ്കാരത്തിനെയും ഈ പറയുന്ന റജബ് മാസത്തിൽപ്പെട്ട 12 റക്അത്ത് നിസ്കാരത്തിനെയും അല്ലേ ഇമാം നവവി റഹിമഹുല്ലാഹ് അടുത്ത വാക്യം ആക്ഷേപിച്ചത്? ബിദ്അത്താണെന്ന് പറഞ്ഞത്, മുൻതറത്താണെന്ന് പറഞ്ഞത്, ഖബീഹത്താണെന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, അത് പറയാനുള്ള കാരണം ബിദ്അത്തിന്റെ ഗൗരവം അവർക്ക് അറിയുന്നത് കൊണ്ടാണ്. ആളുകളുടെ നീയത്ത് നന്നായതുകൊണ്ട് ബിദ്അത്തുകളെല്ലാം ഹസനത്തുകളാകുകയില്ല, നന്മയാകുകയില്ല എന്ന് അവർക്കറിയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരമല്ലേ, നോമ്പല്ലേ ചെയ്യുന്നത്, ആ ദിവസത്തിൽ അന്നദാനമല്ലേ, കുറെ പാവപ്പെട്ടവരുടെ ഭക്ഷണം മാറുകയില്ലേ, പാവപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾ മുടക്കുകയാണോ എന്നൊക്കെയുള്ള വികരമായ ചോദ്യങ്ങൾക്ക് സഹോദരങ്ങളെ, അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. നോമ്പെടുക്കാൻ എല്ലാ മാസത്തിലും 3 ദിവസം സുന്നത്താണ്, എല്ലാ ആഴ്ചയിലും തിങ്കളും വ്യാഴവും സുന്നത്താണ്. ഇതൊക്കെ ആർക്കും 7 മാസത്തിലും റജബിലും നോമനുഷ്ഠിക്കാവുന്നതാണ്, അത് പ്രത്യേകമായി വേറെ നോക്കി തരേണ്ടതില്ല. അതുപോലെ തന്നെ സദഖ കൊടുക്കാൻ എല്ലാ ദിവസത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം തരാൻ തയ്യാറാണ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അന്നം മുട്ടിയവന് ഭക്ഷണം കൊടുക്കാൻ എല്ലാ ദിവസത്തിലും അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അമലുകൾ ചെയ്യാൻ വഴിയൊരുക്കിയിരിക്കുന്നു. പ്രത്യേകമായ ഒരു ദിവസം നിശ്ചയിക്കേണ്ടതില്ല, പ്രത്യേകമായ ഒരു മാസം നിശ്ചയിക്കേണ്ടതില്ല, പ്രത്യേകമായ രാവ് നിശ്ചയിക്കേണ്ടതില്ല, അതിനാണ് ബിദ്അത്തുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മകൾ ചെയ്യുന്നതിനെയല്ല എതിർക്കുന്നത്, മറിച്ച് അല്ലാഹുവിന്റെ റസൂലിനെതിരാകുന്നതിനെയാണ് എതിർക്കുന്നത് എന്നുള്ളത് ശരിക്കും തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ഏത് ബിദ്അത്തുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാനും വേഗത്തിൽ തെറ്റുപറ്റിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു സുന്നത്തിലേക്ക് മടങ്ങാനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, റജബ് മാസം പ്രവേശിച്ചത് എന്നാൽ പൊതുവെ നമ്മൾ പല മസ്ജിദുകളിൽ നിന്നും കേൾക്കുന്ന ഒരു ദുആയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ് വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമേ, റമദാനിനെ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ എന്നുള്ള ദുആ. സഹോദരങ്ങളെ, വളരെ നല്ല അർത്ഥമുള്ള ആശയമുള്ള ദുആ തന്നെയാണിത്. അതിലാർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. എന്നാൽ ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്ന് പറയുക അത് ശരിയായ കാര്യമല്ല. കാരണം ഈ ഒരു ദുആ വന്നിട്ടുള്ള ഹദീസ് അത് ദുർബലമാണ്. ഇമാം അന്നവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അദ്കാറിൽ ഇത് ദഈഫാണ്, ദുർബലമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹത്തിന്റെ ലത്തായിഫുൽ മആരിഫിൽ ഇത് ദുർബലമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരം ദുആകൾ അത് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് വിചാരിച്ച് ദുആ ചെയ്യുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ആളുകൾ പ്രചരിപ്പിക്കുന്ന മറ്റ് ചില ഹദീസുകളാണ് ദുആ തള്ളപ്പെടാത്ത അഞ്ച് രാത്രികൾ. ഈ അഞ്ച് രാത്രികളിൽ നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ തള്ളപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് അതിലൊന്നാമതായി പറയുന്നത് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബ് മാസത്തിലെ ആദ്യത്തെ രാത്രി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതും ദഈഫായിട്ടുള്ള ഹദീസുകളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആരെങ്കിലും ഈ മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങളിൽ അവൻ നോമ്പെടുക്കുകയാണെങ്കിൽ അവന് ഇന്നാലിന്ന പ്രതിഫലമുണ്ട്, അവന് 3 വർഷത്തെ നോമ്പിന്റെ പ്രായശ്ചിത്യമാണ് എന്നൊക്കെ പലതരത്തിലുള്ള ഹദീസുകൾ പ്രചരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ നാം നേരത്തെ പറഞ്ഞതാണ് സത്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകളെ പണ്ഡിതന്മാർ പറയുന്നു, ഒന്നുകിൽ അത് കെട്ടിച്ചമച്ച യാതൊരു സനദുമില്ലാത്ത മൗളൂആയ ഹദീസാണ്, അല്ലെങ്കിൽ വളരെ ദുർബലമായ പരമ്പരയുള്ള ദഅഫുൻ ശദീദായിട്ടുള്ള ഹദീസാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഹദീസുകൾ സഹോദരങ്ങളെ, അത് ദഈഫാണ്. ഇതൊന്നും നമ്മൾ പുതുതായി പറഞ്ഞിട്ടുള്ളതല്ല. ഇവരാണ് ഈ ഹദീസൊക്കെ ദഈഫാക്കിയത്, ഇതൊക്കെ പണ്ട് ചെയ്തിരുന്നു എന്നല്ല. നിങ്ങൾ നോക്കൂ, മുൻഗാമികളായ പണ്ഡിതന്മാർ ഇമാം ഇബ്നു അത്താർ അശ്ശാഫിഈ, ഷാഫിഈകളുടെ പണ്ഡിതന്മാരിൽപ്പെട്ട അദ്ദേഹം പറയുന്നു, വൽ അഹാദീസുൽ മർവിയത്തു ഫീ ഫദ്ലിഹാ വ ഫീ സ്വലാത്തി ഫീഹാ കുല്ലുഹാ മൗളൂഅ ബിത്തിഫാഖി അഹ്ലിൻ നഖ്ലി വൽ അദാല. ഈ വിഷയത്തിൽ ഈ മാസത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും ഈ മാസത്തിലുള്ള നിസ്കാരത്തെക്കുറിച്ചും എല്ലാം വന്നിട്ടുള്ള ഹദീസുകൾ എല്ലാം തന്നെ മൗളൂ ആയ പണ്ഡിതന്മാർ ഏകാഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്, ഇത് മൗളൂ ആണെന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ അൽ ഹാഫിദ് ഇബ്നു റജൽ അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഫഅമ്മ സ്സലാത്തു ഫലം യസിഹ ഫീ ശഹരി റജബ് സ്സലാത്തു മഖ്സൂസത്തു തഖ്തസ് ബിഹി, ഈ മാസത്തിൽ പ്രത്യേകമായി അങ്ങനെ ഒരു നിസ്കാരം അത് സഹീഹായി വന്നിട്ടില്ല. വൽ അഹാദീസുൽ മർവിയത്തു ഫീ ഫളി സ്സലാത്തു റദായിബ്, സ്സലാത്തു റദായിബ് നാം നേരത്തെ പറഞ്ഞ നിസ്കാരത്തിൽ വന്ന അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ഫി അവ്വലി ലൈലത്തി ജുആ മിൻ ശഹരി റജബ് കദീബുൻ വബാത്തിലുൻ വലാ തസീ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ കളവാണ്, അത് ബാത്തിലാണ്, അത് ശരിയല്ല. അതുകൊണ്ട് നമ്മളൊരു പക്ഷെ വാട്സപ്പിലൊക്കെ കണ്ടേക്കും ഇങ്ങനെ ഒരു നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ഒരു നിസ്കാരം, അത് കേട്ടപാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്ന് സഹോദരങ്ങളെ വിശ്വസിച്ചു പോകരുത്. പണ്ഡിതന്മാർ ഈ ഹദീസിനെ കുറിച്ചിട്ട് മുൻഗാമികളായ വളരെ 100 വർഷം മുമ്പ് ജീവിച്ചു പോയ പണ്ഡിതന്മാർ പറയുന്ന വാക്കുകളാണ് നിങ്ങൾ കേൾപ്പിച്ചത്. അദ്ദേഹം തുടരുന്നു, വഹാദിഹി സ്സലാത്തു ബിദഅത്തുൻ, ഈ നിസ്കാരം ബിദഅത്താണ് ഇൻദ ജുംഹൂരിൽ ഉലമാ, ഭൂരിഭാഗം പണ്ഡിതന്മാരും അത് അങ്ങനെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. നമ്മളിത് നിസ്കാരത്തെ അല്ല തടയുന്നത്, നോമ്പിനെ അല്ല തടയുന്നത്. ഒരാൾക്ക് ആവശ്യത്തിലധികം റക്അത്തുകൾ നിസ്കരിക്കാൻ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദിന് പുറമെ സലാത്തു ദുഹ, അതുപോലെ രാത്രിയിലുള്ള നിസ്കാരം എല്ലാം ശറാക്കിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇത്തരം ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും പല സുന്നത്തുകൾ ചെയ്യാൻ സാധിക്കുകയില്ല. പണ്ഡിതന്മാർ വ്യക്തമാക്കിയ കാര്യമാണ്, ആരെങ്കിലും ബിദ്അത്തിലേക്ക് പ്രവേശിച്ചാൽ അവനിൽ നിന്നും സുന്നത്തുകൾ എന്തെങ്കിലും പുറത്തു പോകാതെ ഇരിക്കുകയില്ല. എങ്ങനെയാണ് അവർ ഉപമിച്ചത്? ഒരു നിറകുടമായിട്ടുള്ള ഒരു കാര്യമായിട്ട്, ഒരു കുടത്തിൽ നിറച്ചും വെള്ളമാണ്. അതുപോലെയാണ് അവർ ദീനുൽ ഇസ്ലാമിന്റെ അഹ്കാമുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് ഒരു കല്ല് വന്നാൽ എന്താണ് സഹോദരങ്ങളെ സംഭവിക്കുക? അതിൽ നിന്ന് അല്പം വെള്ളം പുറത്തു പോകാതെ ആ കല്ലിന് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഈ കല്ലുകൾ ബിദ്അത്തുകളാണ്. പുറത്തേക്ക് പോകുന്ന വെള്ളത്തുള്ളികൾ അത് സുന്നത്തുകളാണ്. ബിദ്അത്തുകൾ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ സുന്നത്തുകൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ കാണുന്നത് ഇത്തരം ബിദ്അത്തുകൾക്ക് മുൻനിരയിൽ നിൽക്കുന്ന ഒരുപാട് സാധാരണക്കാരായ ആളുകൾ, അവരെ മസ്ജിദിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല, അവരുടെ സുബഹിക്കവർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പല സുന്നത്തുകളും അവർ ശരീരത്തിലോ വേഷത്തിലോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. സുന്നത്തുകൾ പലരും ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ബിദ്അത്തിന്റെ മജ്‌ലിസുകൾ ഉണ്ടാകുമ്പോൾ അവരൊന്നാമത്തെ സഫിലാണ്. അതിന്റെ ചീരടി കൊടുക്കുന്നിടത്ത് അവൾ വളരെ സജീവമാണ്. അതിന് പന്തല് കെട്ടുന്നിടത്ത് വളരെ സജീവമാണ്. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദീനിനു വേണ്ടി ക്ഷണിക്കാൻ, ഒരു തൗഹീദിന്റെ പ്രസംഗം സംഘടിപ്പിക്കാൻ, സുന്നത്തിലേക്ക് ക്ഷണിക്കാൻ, സുന്നത്തുകൾ പ്രചരിപ്പിക്കുന്ന മജ്‌ലിസുകൾ ഉണ്ടാക്കാൻ അവർ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതാണ് സഹോദരങ്ങളെ, ബിദ്അത്ത് ഉണ്ടാക്കുന്ന ആളുകളുടെ അവസ്ഥ. അവർ ബിദ്അത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സുന്നത്ത് അവർക്ക് സ്വാഭാവികമായി ഉപേക്ഷിക്കേണ്ടി വരും. ബിദ്അത്തുകളും സുന്നത്തുകളും ഒരുമിക്കുക അസാധ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഒരു പേശിട്ടുള്ള വിശ്വാസമാണ് ഇസ്റാഉം മിഅ്റാജും സംഭവിച്ചത് റജബിലാണ് എന്നുള്ളത്. സഹോദരങ്ങളെ, ഇസ്റാഉം മിഅ്റാജ് നമുക്കറിയുന്ന കാര്യമാണ്. അള്ളാഹു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക് പോയതിനാണ് ഇസ്റാ എന്ന് പറയുന്നത്. പിന്നീട് അവിടെ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏഴ് ആകാശത്തിന്റെ മുകളിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തുകയുണ്ടായി. അതിനെയാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഇത് സ്വഹീഹായി സ്ഥിരപ്പെട്ടതാണ്, ബുദ്ധിക്ക് യോജിക്കുകയില്ല, അതുകൊണ്ട് ഇത് തള്ളിക്കളയണം എന്ന് പറയുന്ന ആളുകൾക്ക് ഇത് പിഴച്ചിരിക്കുന്നു. എന്നാൽ ഈ ദിവസത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും ഇബാദത്തുകൾ ചെയ്യേണ്ടതുണ്ടോ? സഹോദരങ്ങളെ, ആളുകൾ ഇസ്രാഈലിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് പല പല ഇബാദത്തുകൾ ചെയ്യുന്നതായി കാണാൻ സാധിക്കും. അത് ശരിയല്ല. ഒന്നാമതായി, റജബ് മാസത്തിലാണ് ഇസ്രാ മിഅ്റാജ് നടന്നത് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. നബിദിനത്തിന്റെ വിഷയത്തിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ അതിന്റെ തീയതിയെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഇവിടെ റബീഉൽ അവലിലാണ് ഇസ്രാ മിഅ്റാജ് നടന്നത് എന്ന അഭിപ്രായം ഉണ്ട്. ചില ആളുകൾ പറയുന്നു അത് റബീഉൽ ആഖിറിലാണെന്ന്, മറ്റ് ചിലർ അത് റജബിലാണെന്നും പറഞ്ഞിട്ടുണ്ട്, റമദാനിലാണെന്നും ഷവ്വാലിലാണെന്നും. ഇനി ഈ പറഞ്ഞ ആളുകളിൽ തന്നെ മാസത്തിന്റെ ആദ്യത്തെ പത്തിലാണെന്നും മറ്റു ചിലർ അവസാനത്തെ പത്തിലാണെന്നും മറ്റു ചിലർ അതിന്റെ നടുവിലുള്ള പത്തിലാണെന്നും അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. അതിൽ പണ്ഡിതന്മാർ പറയുന്ന ഏറ്റവും ദുർബലമായ, ഏറ്റവും വളരെ താഴ്ന്ന നിലയിലുള്ള അഭിപ്രായമാണ് റബീഉൽ റജബ് മാസത്തിന്റെ 27 അന്നാണ് ഇസ്റാ മിഅ്റാജ് സംഭവിച്ചത് എന്നുള്ളത് ഏറ്റവും അതി ദുർബലമായ അഭിപ്രായമാണ്. ഇനി അതൊരു വഖ്ഫത് സഹീഹാണെന്ന് സങ്കല്പിച്ചാലും സഹോദരങ്ങളെ, അങ്ങനെ അത് ആ മാസത്തിലാണ് ഇസ്റാ മിഅ്റാജ് നടന്നത് സങ്കല്പിക്കുക. അന്ന് പ്രത്യേകം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ? സഹോദരങ്ങളെ, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഇസ്റാ മിഅ്റാജിന് ശേഷം എത്രയെത്ര വർഷങ്ങൾ മക്കയിൽ മദീനയത്തൊക്കെ ജീവിച്ചിട്ടുണ്ട്, അവരാരെങ്കിലും ആ ദിവസം പ്രത്യേകമായി അന്ന് രാത്രി ഒരു നിസ്കാരമോ, അന്ന് രാത്രി ഒരു ഖത്തം ദുആയോ, അന്ന് രാത്രി പ്രത്യേകമായി ഒരു യാസീനോദലോ, അന്ന് രാത്രി പ്രത്യേകമായി കൂട്ടിയിരുന്ന ഒരു സലാത്ത് ചെയ്യുകയോ എന്തെങ്കിലും അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ? സഹോദരങ്ങളെ, അതൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ പറയുന്നത് കാണാൻ സാധിക്കും. അൽ ഫഖീഹുൽ മാലിക്കി, മാലിക്കി മദ്ഹബിൽ ഫഖീഹ് ആയിട്ടുള്ള ഇബ്നു ദഹിയ എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള പണ്ഡിതൻ പറയുന്നു, أن الإسراء كان في رجب وذلك عند أهل التعديل والتجريح عين الكذيب. ചില കുസ്സാസുകൾ, കഥ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളുകൾക്കാണ് കുസ്സാസുകൾ എന്ന് പറയുക. ദീനുൽ ഇസ്ലാമിൽ പരിചയമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ രാപ്പകലുകൾ ഇങ്ങനെ കഥകൾ കൊണ്ട് നടക്കുക എന്നുള്ളത്. ദീനുൽ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരേതൊരു വിഷയം സംസാരിച്ചാലും അതിൽ ആയത്തുണ്ടാകും. കാരണം ആയത്തിന്റെ പിൻബലമില്ലാതെ അവർക്ക് ധാരാളം കാര്യം പറയാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ഹദീസുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ പണ്ഡിതന്മാർ ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകും. ചില ആളുകളെ കാണാൻ ധാരാളം കഥകളായിരിക്കും, ആ കഥകൾക്ക് യാതൊരു അഡ്രസ്സും ഉണ്ടാകുകയില്ല. അത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞതാണ് ഇസ്റാ സംഭവിച്ചത് റജബിലാണ് എന്നുള്ളത്. ഇത് പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് പറയുന്നത് ഇത് ഐനുൽ കദീബാണ്, വ്യക്തമായ കള്ളമാണ്, ഇതിൽ യാതൊരു സത്യവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ധാരാളം പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഉദ്ധരിക്കാൻ പറ്റും. അവരെല്ലാവരും പറയുന്നത് കാണാൻ സാധിക്കും ഇത് വിദഗ്ധാണ് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് വളരെയധികം മനസ്സിലാക്കുക. അതോടൊപ്പം ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായി ഒരുപാട് യുവാക്കൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നതിനാൽ അവരോട് സൂചിപ്പിക്കാനുള്ള, സഹോദരങ്ങളെ, February 14 അന്ന് ആളുകൾ ആഘോഷിക്കുന്ന ഒരു ദിനമാണ് വാലന്റൈൻസ് ഡേ എന്നുള്ളത്. കടുത്ത ഹറാമാണ് സഹോദരങ്ങളെ. ഒന്ന്, ഇത്തരം ദിവസങ്ങൾ എല്ലാത്തരം മോശ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ദിവസങ്ങളാണ്, പ്രണയിതാക്കളുടെ ദിവസങ്ങളാണെന്നാണ് ഇത് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലോ അതുപോലെ തന്നെ കിതാബിലോ കൃത്യമായി ഇതിനെ കുറിച്ച് എന്തെങ്കിലും വന്നിട്ടില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? അല്ല, വളരെ കൃത്യമായിട്ട്, മോശമായിട്ട്, വളരെ കണിശമായ നിലയിൽ തന്നെ ഇത്തരത്തിലുള്ള ഹറാമായ ബന്ധങ്ങൾക്കെതിരെ വന്നിട്ടില്ല. സഹോദരങ്ങളെ, വ്യഭിചാരത്തിന്റെ തുടക്കമാണ് ഈ ലവ് എന്ന് പറയുന്നത്. അത് വലിയ ലവിന്റെ സിംബലും വരച്ച് വളരെയധികം ആളുകൾ അതിനെ വലിയ കൈമുട്ടി ആഘോഷിക്കുന്നത് കണ്ടിട്ട് നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. ദീനുൽ ഇസ്ലാം കടുത്ത ഭാഷയിൽ എതിർത്തിട്ടുള്ള കാര്യമാണിത്. ഇത് വളരെ പരസ്യമായി എല്ലാവരും ചെയ്യുന്നു, വളരെയധികം പ്രസിദ്ധമായിരിക്കുന്നു. അന്നത്തെ ദിവസം പ്രത്യേക ഡ്രസ്സുകൾ ഇട്ട് വരിക, പ്രത്യേകം ജോഡികൾ ഇട്ട് വരിക, സ്നേഹിക്കുന്ന ആണും പെണ്ണും ഒരു പ്രത്യേക ഡ്രസ്സിലായിരിക്കും വന്നു വരിക, ആരും പ്രത്യേകമായി അവരെന്തെങ്കിലും ഗിഫ്റ്റുകൾ കൈമാറുന്നു. സഹോദരങ്ങളെ, ഇതെല്ലാം കടുത്ത ഹറാമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പഠിക്കുന്ന പള്ളിക്കൂടത്തിൽ നിങ്ങൾ ഇതൊക്കെ കാണും, നിങ്ങൾ ഇതൊക്കെ പറയുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടുകാരുണ്ടാകും, നിങ്ങൾ അതിന് പങ്കുകൂടാൻ പാടില്ല. നിങ്ങൾ ഈ എന്നെത്തിയ ആളുകളാണ്, നിങ്ങൾക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, അത് തിരുത്തേണ്ടവരാണ് നിങ്ങൾ. സാധിക്കുന്നില്ലെങ്കിൽ അതിനോടൊപ്പം കൂടാതിരിക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ റസൂലിനെതിരായി കൊണ്ട് ഈ ദുനിയാവ് ജീവിക്കുക എന്ന് പറയുന്നതിനേക്കാൾ മോശമായ ഒരു കാര്യവുമില്ല സഹോദരങ്ങളെ. അത്രയും മോശപ്പെട്ട കാര്യമാണിത്. ഇത് ആളുകൾ വളരെയധികം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതായി കാണാൻ സാധിക്കും. കച്ചവടക്കാരായ ആളുകളോട് പറയാനുള്ളത്, ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി കൊടുക്കുന്ന എന്തെങ്കിലും ഗിഫ്റ്റുകളോ മറ്റുകളോ ഗ്രീറ്റിംഗ് കാർഡുകളോ വിൽക്കുക എന്നുള്ള എന്നത് ഹറാമാണ് അത് മനസ്സിലാക്കുക. ഏതൊരു ഹറാമായ ആഘോഷത്തിനു വേണ്ടിയും അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള കച്ചവടങ്ങൾ ചെയ്യുക എന്നുള്ളത് ആ സമ്പത്ത് ഹലാലാവുകയില്ല. അതിനാൽ നിങ്ങളുടെ കച്ചവട ഷോപ്പുകളിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇതിന് ഗിഫ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണേ എന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീക്ക്